പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്രായേൽ ചരിത്രം നമ്മൾ പഠന വിഷയമാക്കുകയായിരുന്നു. ആ ചരിത്രത്തിൽ വടക്കൻ ജനതയായ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിനാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത്. BC 931 സോളമന്റെ മരണത്തിന് ശേഷം രാജ്യം രണ്ടായി പിളരുകയും 10 ഗോത്രങ്ങൾ ഒത്തുചേർന്ന് വടക്ക് ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യത്തിന് രൂപം കൊടുക്കുകയും തെക്ക് യൂദാ ബെഞ്ചമിൻ എന്ന ഗോത്രങ്ങൾ യൂദ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം അങ്ങോട്ട് വടക്കൻ രാജ്യത്തിൻ്റെ ഗതിവിഗതികളിലാണ് നമ്മൾ മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവിടെ വന്ന വലിയ രാജാക്കന്മാർ, ദേശത്തുണ്ടായ സമൃദ്ധി, അതിനെ തുടർന്നുണ്ടായ അഴിമതി, അക്രമങ്ങൾ, ദേശത്ത് നടമാടിയ വിഗ്രഹാരാധന, വിദേശികളുടെ ആക്രമണങ്ങൾ, അവസാനം സമൂലമായ നാശം, BC 721 സമരിയായുടെ പതനം, അങ്ങനെ 200 കൊല്ലത്തിലധികം ദീർഘിച്ച ഇസ്രായേൽ ചരിത്രം നമ്മൾ സാമാന്യ വിശദമായി പഠന വിഷയമാക്കി. ആ കാലഘട്ടത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരെയും നമ്മൾ അടുത്തു കാണാൻ ശ്രമിച്ചു. ഏലിയ, എലീഷ എന്ന രണ്ട് പ്രവാചകന്മാർ BC 900 മധ്യത്തോടു കൂടി വന്നു. അവരുടെ പേരിൽ പുസ്തകങ്ങളില്ല, പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവരുടെ ചെയ്തികൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 8-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ രംഗപ്രവേശം ചെയ്ത ആമോസും ആമോസിനെ തുടർന്ന് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്ന ഹോസിയായും, ഇങ്ങനെ 4 പ്രവാചകന്മാരെ നമ്മൾ അടുത്തു കാണാനായിട്ട് ശ്രമിച്ചു. ഈ പ്രവാചകന്മാരിലൂടെ ലഭ്യമായ ദൈവചിത്രം, ആരാണ് ദൈവമെന്ന്, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന്, എന്താണ് ദൈവം നൽകുന്നതെന്ന് ഈ പ്രവാചകന്മാരിലൂടെ നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചു. ഇനി നമ്മൾ തെക്കൻ രാജ്യമായ യൂദായിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. വടക്ക് ഹോസിയായും ആമോസുമൊക്കെ പ്രസംഗിച്ചിരുന്ന കാലത്ത് തെക്കുമുണ്ടായിരുന്നു പ്രവാചകന്മാർ. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ഒരു ചെറിയ പ്രവാചകനാണ്, മിക്ക പ്രവാചകൻ. മിക്ക പ്രവാചകൻ BC 742 698 ഇടയിൽ ആണ് പ്രസംഗിച്ചത് എന്ന് മാത്രം നമുക്കറിയാം. അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് തെക്കൻ രാജ്യമായ യൂദായിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിലൂടെ ലഭിച്ച സന്ദേശം മനസ്സിലാക്കാൻ ആദ്യമേ നമ്മൾ അല്പം ചരിത്ര പശ്ചാത്തലം ഓർത്തിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകൾ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ തെക്കൻ രാജ്യമായ യൂദായെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ചരിത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. വടക്കും തെക്കും തമ്മിൽ യുദ്ധം നിലവിൽ നിന്നു എന്ന് നമുക്കറിയാം. രഹബുവാം രാജാവായി തീർന്ന സാഹചര്യത്തിൽ രഹബുവാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ജെറോബോവാം വടക്ക് രാജ്യം സ്ഥാപിച്ചത്. പിന്നീട് അവർ തമ്മിലുള്ള ശത്രുത 100 ആണ്ടുകളോളം നിലനിന്നു. ചുരുക്കം കാലഘട്ടത്തിൽ മാത്രമേ ഐക്യമുണ്ടായിരുന്നുള്ളൂ. അതിലൊന്നാണ് 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി. വടക്കൻ രാജ്യത്ത് ജെറോബോവാം 2-ാമനും തെക്ക് അസറിയ അല്ലെങ്കിൽ ഉസിയ ഈ രാജാക്കന്മാർ നിലനിന്ന സാഹചര്യത്തിൽ സാമാന്യം ഐക്യമുണ്ടായിരുന്നു, രണ്ട് രാജ്യങ്ങളിലും സമാധാനമുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് രാജാക്കന്മാരുടെ മരണത്തോടുകൂടി രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം വീണ്ടും അവതാളത്തിലായി, അപകടത്തിലായി. അതേസമയം BC 800 രണ്ടാം പകുതിയിൽ കിഴക്ക് ശക്തമായ അസീറിയ രാജ്യം മറ്റു രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് കടന്നു വരുന്നതായിട്ട് കാണും. നമ്മൾ ഈ മാപ്പിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് പേർഷ്യൻ ഉൾക്കടൽ. ഈ പേർഷ്യൻ ഉൾക്കടലിൽ വന്ന് ലയിക്കുന്ന രണ്ട് മഹാനദികൾ, യൂഫ്രട്ടീസ് നദി വടക്ക് ആരംഭിച്ച് 2000 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് പേർഷ്യൻ കടലിൽ വന്ന് ലയിക്കുന്നു. അതിന് സമാന്തരമായി മറ്റൊരു നദി, ടൈഗ്രീസ് മഹാനദി. ആ ടൈഗ്രീസ് നദിയും യൂഫ്രട്ടീസിൽ ഒന്ന് ചേർന്ന് രണ്ട് നദികളും കൂടി ചേർന്നാണ് പേർഷ്യൻ ഉൾക്കടലിൽ ലയിക്കുക. ഈ രണ്ട് നദികൾക്കും മധ്യേ ഉള്ള സ്ഥലം മെസോപൊട്ടേമിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മെസോപൊട്ടേമിയ പുരാതനമായ പല സാമ്രാജ്യങ്ങളുടെയും രംഗമായിരുന്നു. ബാബിലോണിയ, അസീറിയ മാറി മാറി 100 ആണ്ടുകളോളം ഈ പ്രദേശം ഭരിച്ചിരുന്ന സാമ്രാജ്യങ്ങളാണ് ബാബിലോണിയയുടേതും അസീറിയയുടേതും. BC 800 ശക്തിയാർജിച്ചത് അസീറിയ സാമ്രാജ്യമായിരുന്നു. 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ, കൃത്യമായി പറഞ്ഞാൽ ബിസി 745 ബിസിയിൽ തിഗ്ലാത്ത് പിലേസർ മൂന്നാമൻ എന്ന രാജാവ് അസീറിയയിൽ ഭരണമേറ്റു. അതോടുകൂടി അസീറിയ ശക്തി ആർജിച്ചു. അസീറിയ തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ഉള്ള ശ്രമമായി. ഈ ശ്രമത്തിൽ ചുറ്റുപാടുമുള്ള ജനതകൾ അപകടത്തിലായി. തിഗ്ലാത്ത് പിലേസറിന്റെ ആക്രമണത്തിൽ സിറിയ കീഴടങ്ങി. ഇസ്രായേൽ കപ്പം കൊടുക്കാൻ നിർബന്ധിതരായി. അതിൻ്റെ ഒരു പ്രത്യാഘാതമെന്നോണം, പ്രതികരണമെന്നോണം, സിറിയയും ഇസ്രായേലും കൂടി സഖ്യം ചേർന്ന് അസീറിയയെ നേരിടാനായിട്ട് തീരുമാനിച്ചത് നമ്മൾ കണ്ടുവച്ചതാണ്. സിറിയ ഇസ്രായേൽ സഖ്യം, ആ സഖ്യത്തിൽ ചേരാൻ അന്ന് യൂദാ രാജാവായിരുന്ന ആഹാസിനെ ക്ഷണിച്ചുവെങ്കിലും ആഹാസ് വിസമ്മതിച്ചു. അതിൻ്റെ പേരിൽ സഖ്യശക്തികൾ യൂദായ്ക്ക് എതിരെ തിരിഞ്ഞു. ഇത് ആഹാസിനെ അസീറിയയുടെ സഹായം തേടാൻ പ്രേരിപ്പിച്ചു. ബിസി 734 സംഭവിച്ചതാണ്. അസീറിയയുടെ സഖ്യം തേടാനായിട്ട് ആഹാസ് ശ്രമിച്ചതോടുകൂടി യൂദായ്ക്ക് സ്വാതന്ത്ര്യം പ്രായേണ പ്രയോഗത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. തൽക്കാലത്തേക്ക് അസീറിയയുടെ സഹായം ലഭിച്ചു. യൂദായുടെ ക്ഷണം സ്വീകരിച്ച് അസീറിയ സിറിയയെ കടന്ന് ആക്രമിച്ച് കീഴടക്കി. തൽക്കാലം കപ്പം കൊടുത്തുകൊണ്ട് ഇസ്രായേൽ ആപേക്ഷികമായ സ്വാതന്ത്ര്യം നിലനിർത്തി. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു, ബിസി 721 സമറിയ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായിട്ട്. അസീറിയയുടെ ആധിപത്യം ഏറ്റെടുത്തതോടുകൂടി, സ്വീകരിച്ചതോടുകൂടി യൂദായ്ക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക മാത്രമല്ല, യൂദായിൽ മതാത്മകമായ തലത്തും വളരെയേറെ പ്രത്യാഘാതങ്ങളുണ്ടായി. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 15-16 അധ്യായങ്ങളിൽ ഈ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കാണും. പ്രത്യേകിച്ചും 16-ാമത്തെ അധ്യായത്തിൽ അസീറിയയുടെ സഹായം തേടി ആഹാസ് രാജാവ് ദൂതന്മാരെ അസീറിയയിലേക്ക് അയച്ചു. ആ അസീറിയയുടെ കൽപ്പനയനുസരിച്ച് യൂദായിൽ വിഗ്രഹാരാധന നടപ്പിലാക്കേണ്ടി വന്നു. ഒരു ഉദാഹരണം മാത്രം എടുത്തു കാണിക്കട്ടെ. 16-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായിക്ക് ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ഇനി അങ്ങോട്ട് വിഗ്രഹാരാധന യൂദായിലും നടപ്പിലാകുന്നത് കാണാം. ആ വിഗ്രഹാരാധന നരബലി വരെ ചെന്നു നിന്നുവെന്ന് രാജാക്കന്മാരുടെ പുസ്തകം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. 16-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ആഹാസിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ഉച്ചാരണം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു. വിഗ്രഹാരാധന നരബലിയിലേക്ക് വരെ എത്തിച്ചു യൂദായിലും. ഇപ്രകാരം ആഹാസ് അസീറിയയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചെങ്കിലും യൂദായിക്ക് സ്വാതന്ത്ര്യം നിലനിർത്താൻ സാധിച്ചില്ല. തിഗ്ലാത്ത് പിലേസർ മൂന്നാമന്റെ പിൻഗാമിയായി അസീറിയയിൽ കടന്നുവന്ന സാർഗൺ ചക്രവർത്തി, സമറിയായ നിലംപരിശാക്കിയ സാർഗൺ 713 ബിസിയിൽ യൂദായെ കടന്നാക്രമിച്ചു. വലിയ തുക കപ്പം കൊടുത്താണ് യൂദ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടത്. പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു. പിന്നീട് വന്ന സെന്നാഖെറീബ് എന്ന അസീറിയന്റെ ചക്രവർത്തി, ദീർഘകാലം അസീറിയയെ ഭരിച്ച സെന്നാഖെറീബ് 704 മുതൽ 661 ബിസി വരെ രാജ്യം ഭരിച്ച സെന്നാഖെറീബ് അസീറിയയുടെ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ അതിർത്തികൾ വരെ എത്തിച്ചു. പേർഷ്യൻ ഉൾക്കടലിൽ തുടങ്ങിയ ഈ സാമ്രാജ്യം മധ്യപോലെ ദേശം മുഴുവനും കീഴടക്കി മധ്യസരനായുടെ തീരത്തുകൂടി പടിഞ്ഞാറേക്ക് നീങ്ങി ഈജിപ്തിൻ്റെ ഒരു നല്ല ഭാഗം കീഴടക്കി. ഈജിപ്തിലെ തേബസ് വരെ എത്തിനിന്നു സെന്നാഖെറീബിന്റെ സാമ്രാജ്യം. ഈ സെന്നാഖെറീബിന്റെ ആക്രമണത്തിൽ യൂദായിക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ബി സി 701 സെന്നാഖെറീബിന്റെ സൈന്യം ജെറൂസലമിന് ഉപരോധം ഏർപ്പെടുത്തി. ചുറ്റുപാടുമുള്ള നഗരങ്ങളെല്ലാം കീഴടക്കിയതിനു ശേഷം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാൽ അന്ന് ജെറൂസലം അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് അസീറിയയുമായുള്ള സഖ്യം, ആ സഖ്യത്തിൻ്റെ പേരിലുണ്ടായ യൂദായിലെ വിഗ്രഹാരാധന ആരാധനയിൽ വന്ന മാറ്റങ്ങൾ, പിന്നെ സഖ്യകക്ഷിയായിരുന്ന അസീറിയ തന്നെ യൂദായെ കടന്നാക്രമിച്ച സാഹചര്യം, ഈ കാലഘട്ടത്തിൽ യൂദായിൽ രണ്ട് വലിയ പ്രവാചകന്മാർ കടന്നു വന്നു, യേശയ്യായും മിക്കായും. യേശയ്യായെ വലിയ പ്രവാചകനെന്നും മിക്കായെ ചെറിയ പ്രവാചകനെന്നുമാണ് ബൈബിൾ പഠിതാക്കൾ വിശേഷിപ്പിക്കുക. പ്രവാചക സന്ദേശത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, പ്രാധാന്യം കൊണ്ടുമല്ല, പ്രവാചകന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് മാത്രമാണ് ഒരാളെ വലിയ പ്രവാചകനെന്നും മറ്റൊരാളെ ചെറിയ പ്രവാചകനെന്നും വിശേഷിപ്പിക്കുക. നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്, ഇന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത് ചെറിയ പ്രവാചകനായ മിക്കായാണ്. മിക്കായുടെ പുസ്തകത്തിലേക്കാണ് നമ്മൾ അടുത്ത് ശ്രദ്ധ തിരിക്കുക. മിക്കാ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം ആദ്യത്തെ വാക്യം നൽകുന്ന ഇൻഫോർമേഷൻ അറിവിതാണ്: മൊറേഷ്യത്തുകാരനായ മിക്കായ്ക്ക് യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂത രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. എവിടെയാണ് ഈ മൊറേഷ്യത്ത്? ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക. ഇതാണ് യൂത രാജ്യം. അത് വളരെ ചെറുതായി കഴിഞ്ഞു. യൂതായുടെ പടിഞ്ഞാറ് ഫിലിസ്തീനിലെ നാടുണ്ട്. പലതവണ കീഴടക്കിയെങ്കിലും ഫിലിസ്തീയർ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെട്ടിരുന്നില്ല. ഫിലിസ്തീനരുടെ നാട്ടിൽ ഉള്ള ഒരു പട്ടണമാണ് ഗത്ത്. ഈ ഗത്തിന് അടുത്താണ്, ജെറൂസലത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി മൊറേഷ്യത്ത് ഗത്ത് എന്ന ചെറിയ ഗ്രാമം. മൊറേഷ്യത്ത് ഗത്ത്, ഈ മൊറേഷ്യത്തിൻ്റെ പ്രത്യേകത ഫലപുഷ്ടിയുള്ള ഒരു സ്ഥലമാണ്. മധ്യതരന്യായുടെ തീരപ്രദേശം, ഉയർന്ന ഭൂമിയാണ്, മുന്തിരി തോട്ടങ്ങൾ സമൃദ്ധമായി വളരുന്ന ഒരു പ്രദേശമാണ് മൊറേഷ്യത്ത്. അവിടെ പട്ടാള താവളങ്ങളും ഉണ്ടായിരുന്നു. സോളമന്റെ കാലം മുതലേ പട്ടാള താവളങ്ങൾ നിലനിന്ന ഒരു പ്രദേശമാണ് മൊറേഷ്യത്ത് ഗത്ത്. അപ്പോൾ മൊറേഷ്യത്തുകാരനായ മിക്ക, അദ്ദേഹം എന്ത് തൊഴിൽ ചെയ്തിരുന്ന ആളാണ് എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ചല്ലാതെ മറ്റു യാതൊരു വിവരവും ബൈബിൾ പറയുന്നില്ല. അദ്ദേഹം പ്രസംഗിച്ച കാലഘട്ടം യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂത രാജാക്കന്മാരുടെ കാലമാണെന്ന് പറയും. അതായത് BC 742 മുതൽ 698 വരെയുള്ള കാലഘട്ടമാണ്. എത്ര കാലം അദ്ദേഹം പ്രസംഗിച്ചു, എവിടെയെല്ലാം പ്രസംഗിച്ചു, അതൊന്നും പറയുന്നില്ല. സന്ദേശത്തിന് മാത്രമാണ് ഊന്നൽ കൊടുക്കുക. മിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ശ്രദ്ധയിൽ വയ്ക്കുന്നതാണ്. കർത്താവിന് തുല്യൻ ആര് എന്നാണ് മിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ ദൈവത്തിൻ്റെ അതുല്യതയ്ക്ക്, അതുല്യതയുടെ വക്താവായി നിൽക്കുന്ന ഒരു പ്രവാചകനെയാണ് നമ്മളിവിടെ കാണുക. ചെറിയ പ്രവാചകൻ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ആമോസിൻ്റെയും ഹോസിയായുടെയും യേശയ്യായുടെയും സന്ദേശങ്ങളിൽ കാണുന്നവയുടെ രത്ന ചുരുക്കം മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ കാണും. ഹോസിയായുടെ സമകാലികനായിരുന്നു മിക്ക, അതേസമയം യേശയ്യായുടെയും സമകാലികനാണ്. BC 8 രണ്ടാം പകുതിയിൽ തെക്കൻ രാജ്യമായ യൂദായിൽ യേശയ്യായും മിക്കായും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ പ്രസംഗിച്ചിരുന്നവരാണ്. യേശയ്യായെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അധിക പങ്കും തലസ്ഥാന നഗരിയായ ജെറൂസലമിനെ കേന്ദ്രമാക്കിയായിരുന്നു. മിക്ക അധിക പങ്കും പട്ടണത്തിന് പുറത്ത് ഗ്രാമപ്രദേശങ്ങളിൽ നാട്ടും പുറത്താണ് പ്രസംഗിച്ചതെന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ ഭാഷ, വ്യക്തിഗതമായ ചില അനുഭവങ്ങളുടെ ചൂടും ശക്തിയും ഉൾക്കൊള്ളുന്നതാണ്. പരുക്കൻ ഭാഷ, പരുഷമായ ഭാഷ, അതിഭീകരമായ പീഡനങ്ങൾക്കും ചൂഷണത്തിനുമൊക്കെ ഇരയായ മനുഷ്യൻ്റെ ഭാഷയാണ് ഇവിടെ നമ്മൾ കാണുക. പ്രത്യേകിച്ചും കർഷകർ നേരിടുന്ന ക്രൂരമായ പീഡനത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും നഗ്നമായ ചിത്രീകരണങ്ങൾ മിക്കായുടെ പുസ്തകത്തിൽ കാണാം. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ പുസ്തകത്തെ രണ്ട് ഭാഗമായി തിരിക്കാൻ സാധിക്കും. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ് ആദ്യ ഭാഗം, 6ഉം 7ഉം അധ്യായങ്ങൾ രണ്ടാം ഭാഗവും. ഏഴ് അധ്യായങ്ങൾ മാത്രമുള്ള ഈ രണ്ട് പുസ്തകം. ആ പുസ്തകത്തിന്റെ രണ്ടു ഭാഗത്തും ഏതാണ്ട് ഒരേ രീതിയിലുള്ള പരാമർശങ്ങളാണ് കാണുക. ജനത്തിന്റെ അതിക്രമങ്ങൾ എടുത്തു കാണിക്കുക, ആ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയുടെ മുന്നറിയിപ്പ് നൽകുക, ആ മുന്നറിയിപ്പിലൂടെ ജനത്തെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുക, അവസാനമായി ദൈവത്തിൻ്റെ രക്ഷ വാഗ്ദാനം ചെയ്യുക. അപ്പോൾ കുറ്റാരോപണങ്ങൾ, ശിക്ഷയുടെ മുന്നറിയിപ്പ്, മടങ്ങി വരാനുള്ള ആഹ്വാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം, ഇങ്ങനെ നാല് ഘടകങ്ങൾ ഈ പുസ്തകത്തിൽ കാണും. മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെ പ്രസംഗങ്ങളിലും കാണുന്നതാണ് ഈ നാല് ഘടകങ്ങൾ. അപ്പോഴും നമ്മൾ ആദ്യ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് പ്രവാചകൻ നടത്തുന്ന കുറ്റാരോപണങ്ങൾ ഒന്ന് കാണുക. ഒന്നും രണ്ടും വാക്യങ്ങൾ: കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. ഭൂമി പിടിച്ചടക്കാനുള്ള വമ്പന്മാരുടെ ശ്രമങ്ങളാണ് ഇവിടെ വിമർശന വിഷയമാവുക. അധികാരവും പണവും ഉള്ളവർ പാവപ്പെട്ടവൻ്റെ ഭൂമി പല വിധത്തിൽ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്. എപ്രകാരമാണ് അന്യായമായി അവിഹിത മാർഗങ്ങളിലൂടെ അയൽക്കാരൻ്റെ ഭൂമി സ്വന്തമാക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാതെ കിടക്കുന്നവർ. അവർ കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അത് ചെയ്യുന്നു. സർക്കാരിൻ്റെ, രാജഭരണകൂടത്തിൻ്റെ, ന്യായാധിപന്മാരുടെ ഒക്കെ സഹായത്തോടെ, പിന്തുണയോടെ ആണത് ചെയ്യുക. പിടിച്ചെടുക്കുന്ന ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽക്കാർ തന്നെയാണ്. ആഹാബ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം പിടിച്ചെടുത്തതിൻ്റെ സമാനമായ പ്രവർത്തനങ്ങൾ യൂദായിലും അരങ്ങേറുന്നതായി ഇവിടെ നിന്ന് കാണാം. ഒരു മനുഷ്യനും അവൻ്റെ സ്വത്തിനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ജീവനും സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. പുറമേ നിന്നുള്ള ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതലാണ് ഇസ്രായേൽ ജനം അഥവാ യൂദായിലെ ജനം ഉള്ളിൽ നിന്ന് നേരിട്ട ഭീഷണികൾ. ജനത്തെ പുറത്താക്കുന്നു. രണ്ടാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ: നിർഭയരായി കടന്നുപോകുന്ന സമാധാന പ്രിയരിൽ നിന്ന് നീ മേലങ്കി ഉരിഞ്ഞെടുക്കുന്നു. നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു. അവരുടെ ശത്രുക്കളിൽ നിന്ന്, അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. പാവപ്പെട്ട കൃഷിവരന്മാർക്കെതിരെ നടക്കുന്ന അക്രമത്തിൻ്റെ ചിത്രം ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. മൂന്നാമത്തെ അധ്യായത്തിൽ കൂടുതൽ ഭീകരമായ രീതിയിൽ പ്രവാചകൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. 3:1-3 വരെയുള്ള വാക്യങ്ങൾ: യാക്കോബിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാരെ, ശ്രവിക്കുവിൻ. നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ? നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു, തൊലി ഉരിഞ്ഞെടുക്കുന്നു. അവരുടെ അസ്ഥികൾ തകർക്കുന്നു, ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നുറുക്കുകയും ചെയ്യുന്നു. ഭീകരമായ പ്രതീകങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവർ നരഭോജികളായി ചിത്രീകരിക്കപ്പെടുകയാണ്. മനുഷ്യമാംസം അവർ ഭക്ഷിക്കുന്നില്ല എങ്കിലും ഭക്ഷിക്കാനുള്ള ആഹാരം നിഷേധിക്കുന്നതുകൊണ്ട് പട്ടിണി മരണത്തിന് ഇരയാക്കുന്ന ധനികരെക്കുറിച്ചാണ് ഇവിടെ സൂചന. ഇത് മിക്കായുടെ കാലത്ത് നടന്നത് മാത്രമല്ല, ഇന്നും ലോകത്ത് പലയിടത്തും അരങ്ങേറുന്ന വലിയ ഭീകരമായ അനീതിയുടെ ഒരു ചിത്രമാണ്. പട്ടിണി കിടന്ന് മരിക്കാൻ മനുഷ്യനെ ഇടയാക്കുന്നത് മനുഷ്യമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകനിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. 3:9 വാക്യം: യാക്കോബ് ഭവനത്തിലെ തലവന്മാരെ, ഇസ്രായേൽ കുടുംബത്തിലെ അധിപന്മാരെ, കേൾക്കുവിൻ. നിങ്ങൾ നീതിയെ വെറുക്കുകയും ഋജുവായതെല്ലാം വളച്ചു കളയുകയും ചെയ്യുന്നു. രക്തത്താൽ നിങ്ങൾ സിയോൻ പണിതുയർത്തുന്നു, അധർമ്മത്താൽ ജെറൂസലമും. അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു. സമൂഹത്തെ നയിക്കാൻ നിയുക്തരായ എല്ലാവരും ഒരുപോലെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് മിക്കായിലൂടെ നമ്മൾ കേൾക്കുക. ഇനി ഇപ്രകാരമുള്ള കുറ്റാരോപണത്തിന് ശേഷം എന്താണ് പ്രവാചകൻ പറയുക? ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് സൂചന. 3:12 ഇങ്ങനെ പറയും: നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും, ജെറൂസലം നാശക്കൂമ്പാരമാകും. ജെറൂസലം നാശക്കൂമ്പാരമാകുമെങ്കിൽ അതുതന്നെയായിരിക്കും യൂദായ്ക്ക് മുഴുവനും സംഭവിക്കുക. മനസ്സു തിരിയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഭീകരമായ നാശങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന മുന്നറിയിപ്പ്. പക്ഷെ ഇപ്രകാരമുള്ള പ്രസംഗങ്ങൾ ജനങ്ങൾക്കിഷ്ടമായിരുന്നില്ല. അവർക്ക് ആവശ്യം ഹിതകരമായത് കേൾക്കുകയാണ്. 2:6 ഇങ്ങനെ കാണും: പ്രസംഗിക്കരുത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ. പ്രവാചകന് മുടക്ക് കൽപ്പിക്കുന്ന ജനമാണ് ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടുക. വ്യാജ പ്രവാചകന്മാരുടെ ഒരു ചിത്രവും ഇവിടെ പ്രത്യക്ഷമാകുന്നുണ്ട്. 3:5 എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനം എന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. ഇനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അന്ധകാരവുമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. വ്യാജപ്രവാചകന്മാരെയും യഥാർത്ഥ പ്രവാചകന്മാരെയും തിരിച്ചറിയുക പലപ്പോഴും പ്രയാസമാണ്. അതുകൊണ്ട് മിക്ക പറയും ആരാണ് യഥാർത്ഥ പ്രവാചകൻ? 3:8 ഞാനാകട്ടെ യാക്കോബിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ ബലത്താൽ നിറഞ്ഞ പ്രവാചകൻ ജനത്തിൻ്റെ കുറ്റങ്ങൾ എടുത്തു കാണിക്കും, തെറ്റുകൾ മറച്ചു വയ്ക്കുകയില്ല. ശിക്ഷ ആസന്നമാണെന്ന് മുൻകൂട്ടി അറിയിക്കും, പക്ഷേ അത് മാനസാന്തരത്തിന് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഇനി മാനസാന്തരപ്പെടുന്ന ജനത്തിന് ലഭിക്കാൻ പോകുന്ന പ്രതീക്ഷകൾ, രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മൾ വീണ്ടും വീണ്ടും കാണും. 4 മുഴുവനും സിയോനെ ലഭിക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ചാണ്. 5:2 ഇത് സെന്നാക്രിബിൻ്റെ ആക്രമണത്തോട് അനുബന്ധിച്ചുണ്ടായ ഒരു പ്രവചനമാണെന്നാണ് പൊതുവെ കരുതപ്പെടുക. 5:2 ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ കിട്ടുക. ബേത്ലഹേത്താണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത് എന്ന പ്രവചനം നമുക്ക് മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് കിട്ടുന്നത്. 5:2 ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് 7 വീണ്ടും പല വാഗ്ദാനങ്ങൾ കാണും. അതിൽ 19-20 വാക്യങ്ങൾ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവിടുന്ന് വീണ്ടും നമ്മുടെ കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും. ദൈവം പാപം ക്ഷമിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ നീതിയും കരുണയും ഒരുമിച്ച് പോകുന്നതാണ്. കരുണയാണ് കൂടുതൽ ശക്തമായി പ്രകടമാവുക. അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ജനത്തെ വീണ്ടും നവീകരിക്കും, ശുദ്ധീകരിക്കും, തൻ്റെ ജനമായി തിരഞ്ഞെടുക്കും. ഈ വാഗ്ദാനമാണ് അവസാനമായി മിക്കായിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ വാഗ്ദാനമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നതും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയും കരുണയുവാനുമായ ദൈവമേ, വീണ്ടും കരുണ കാണിക്കുമെന്ന് ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം അവിടുന്ന് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയുമെന്ന് പ്രവാചകനോട് വാഗ്ദാനം ചെയ്തുവല്ലോ. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷകൻ ബേത്ലഹേമിൽ പിറന്നു. യേശു ക്രിസ്തു ആ രക്ഷകനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ യേശുവിലൂടെയാണ് അവിടെ ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും നൽകുന്നത്. അങ്ങ് പ്രവാചകന്മാരിലൂടെ ഞങ്ങളെ അറിയിച്ച വിധത്തിൽ അവിടുത്തെ പ്രമാണമനുസരിച്ച് നീതിയും കരുണയും പ്രവർത്തിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി ജീവിക്കാൻ, അങ്ങ് നൽകുന്ന രക്ഷയ്ക്ക് അർഹരായിത്തീരാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.